Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മരിയ വിജ്ഞാനീയം സഭയ്ക്കും ലോകത്തിനും ഇന്ന് ആവശ്യമാണെന്ന് മാർപ്പാപ്പ. റോമിലെ മരിയാനും പൊന്തിഫിക്കൽ ദൈവശാസ്ത്ര വിദ്യാപീഠത്തിലെ അധ്യാപക അധ്യേതാക്കളടങ്ങിയ 200 പേരെ ശനിയാഴ്ച വത്തിക്കാനിൽ പോൾ 6 COVID-19 പ്രതിരോധ നടപടികളുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് സ്വീകരിച്ച് സംബോധന ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ഈ ദൈവശാസ്ത്ര വിദ്യാപീഠത്തിന്റെ സപ്തതിയോടനുബന്ധിച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. മറിയത്തിൽ നിന്ന് വിദ്യ അഭ്യസിക്കുകയെന്നാൽ വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും വിദ്യാലയത്തിൽ പോവുകയെന്നാണ് അർത്ഥമെന്ന് പാപ്പ വിശദീകരിച്ചു. അധ്യാപികയും ശിഷ്യയുമായ മറിയം മാനുഷികവും ക്രൈസ്തവികവുമായ ജീവിതത്തിന്റെ അക്ഷരമാല നല്ലവണ്ണം പഠിപ്പിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. നാം ജീവിക്കുന്നത് മറിയത്തിന്റെ കാലമാണെന്ന് 2 സുനോദോസ് ഉദ്ബോധിപ്പിക്കുന്നതും പാപ്പ അനുസ്മരിച്ചു. മറിയം അമ്മയാണ്, അവൾ സ്ത്രീയാണ് എന്നീ രണ്ട് സവിശേഷതകളും പാപ്പ എടുത്തുകാട്ടി. ഐക്യത്തിനായി പരിശ്രമിക്കുന്ന സഭയ്ക്ക് മറിയത്തിന്റെ മാതൃഹൃദയം വീണ്ടും കണ്ടെത്തേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മഹിളയെന്ന മറിയത്തിന്റെ സത്താപരമായ ഇതര ഘടകത്തെക്കുറിച്ചും വിശദീകരിച്ച പാപ്പ, അമ്മയായ അവൾ സഭയെ ഒരു കുടുംബമാക്കി മാറ്റുന്നതുപോലെ സ്ത്രീയായ അവൾ നമ്മെ ഒരു ജനതയാക്കി തീർക്കുന്നുവെന്ന് ഉദ്ബോധിപ്പിച്ചു. പരിത്രാണ ചരിത്രത്തിൽ സത്താപരമായ സ്ത്രീയുടെ പങ്ക് സഭയ്ക്കും ലോകത്തിനും അപ്രകാരം തന്നെ ആകാതിരിക്കാനാകില്ലെന്നും പാപ്പ പറഞ്ഞു. എന്നാൽ തങ്ങൾക്കർഹമായ ഔന്നത്യം നിഷേധിക്കപ്പെടുന്ന നിരവധി സ്ത്രീകളുണ്ടെന്ന വസ്തുത പാപ്പ എടുത്തുകാട്ടി. സകലരുടെയും സമഗ്ര പുരോഗതിക്ക് യുദ്ധം ഒഴിവാക്കുകയും നിയമവാഴ്ച ഉറപ്പാക്കുകയും വേണമെന്ന് മാർപ്പാപ്പ. 1945 October 24 രൂപീകൃതമായ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപന ദിനാചരണത്തോടനുബന്ധിച്ച് UN Day എന്ന ഹാഷ്ടാഗോടുകൂടി കണ്ണുചേർത്ത ട്വിറ്റർ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ഉദ്ബോധനം ഉള്ളത്. പാപ്പായുടെ പ്രസ്തുത സന്ദേശത്തിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: സകലർക്കുമായുള്ള സമഗ്ര മാനവ വികസനം വേണമെങ്കിൽ നമ്മൾ നിയമവാഴ്ചയും കൂടിയാലോചനയും മധ്യസ്ഥതയും ഉറപ്പാക്കിക്കൊണ്ട് യുദ്ധം ഒഴിവാക്കണം. സുതാര്യതയോടും ആത്മാർത്ഥതയോടും കൂടി പ്രയോഗത്തിൽ വരുത്തുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമാണരേഖ നീതിയുടെയും ശാന്തിയുടെയും സംശോധക ബിന്ദുവാണ്. ആർച്ച് ബിഷപ്പ് പിയർ ബത്തിസ്ത പിസബാല ജെറുസലേമിലെ പുതിയ ലത്തീൻ പാത്രിയാർക്കീസ്. ഫ്രാൻസിസ് പാപ്പ ശനിയാഴ്ചയാണ് ഈ നിയമനം നടത്തിയത്. ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്ക സ്ഥാനത്തിന്റെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ്കൻ ഫ്രയേഴ്സ് മൈനർ ഓർഡർ അംഗമായ ആർച്ച് ബിഷപ്പ് പിസബാല ഇറ്റലിയിലെ ബെർഗമോ പ്രവിശ്യയിലെ കൊളോഞ്ഞോ സ്വദേശിയാണ്. 1965 April 21 ജനിച്ച അദ്ദേഹം ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേരുകയും 1990 September 15 പൌരോഹിത്യം സ്വീകരിക്കുകയും ജെറുസലേമിൽ ബൈബിളിൽ ഉപരിപഠനം നടത്തുകയും ചെയ്തു. 2004 വിശുദ്ധ നാട്ടിലെ പുണ്യസ്ഥലങ്ങളുടെ കാവൽ ചുമതലയേറ്റ ആർച്ച് ബിഷപ്പ് പിയർ ബത്തിസ്ത പിസബാല 2016 April 16 വരെ ആ സേവനം തുടർന്നു. 2016 June 24 അദ്ദേഹം ആർച്ച് ബിഷപ്പിന്റെ പദവിയോടെ ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കാസ്ഥാനത്തിന്റെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും അക്കൊല്ലം തന്നെ September 10 മെത്രാനായി അഭിഷിക്തനാകുകയും ചെയ്തു. സാഗല്യ ആവാസ വ്യവസ്ഥ ജീവിതത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ദർശനമുള്ളവരായിരിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നുവെന്ന് വത്തിക്കാൻ സംസ്ഥാന കാര്യദർശി കർദിനാൾ പിയത്രോ പരോളിൻ. ചെന്തേസിമുസ് ആനുസ് പ്രോ പൊന്തേഫിച്ച ഫൌണ്ടേഷൻ വെള്ളിയാഴ്ച ഇന്റർനെറ്റ് വഴി സംഘടിപ്പിച്ച ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ഓർമ്മപ്പെടുത്തൽ ഉള്ളത്. ഉപരിമെച്ചപ്പെട്ട നയങ്ങൾ രൂപീകരിക്കാനും സൂചികകൾ കണ്ടെത്താനും മെച്ചപ്പെട്ട ഗവേഷണ വികസന പ്രക്രിയകളിൽ ഏർപ്പെടാനും മെച്ചപ്പെട്ട വിലയിരുത്തൽ മാനദണ്ഡം കണ്ടെത്താനും അതോടൊപ്പം തന്നെ വികസനത്തിന്റെയും വളർച്ചയുടെയും വികലമായ ആശയങ്ങൾ ഒഴിവാക്കാനും പ്രചോദനമേകുന്ന ഒരു ജീവിത വീക്ഷണമാണ് ഇവിടെ വിവക്ഷിക്കുന്നതെന്ന് കർദിനാൾ പിയത്രോ പരോളിൻ വിശദീകരിച്ചു. കാനഡയിൽ ദയാവധം, സഹായത്തോടെയുള്ള ആത്മഹത്യ എന്നിവയെ സംബന്ധിച്ച ഭേദഗതി ആവശ്യപ്പെടുന്ന പ്രമേയം C7 പ്രാദേശിക കത്തോലിക്കാ മെത്രാന്മാർ ശക്തമായി എതിർക്കുന്നു. മരണാസന്നരല്ലാത്തവർക്കും കാരുണ്യബദ്ധത്തിനും സഹായത്തോടെയുള്ള ആത്മഹത്യയ്ക്കും ആവശ്യപ്പെടാമെന്ന വ്യവസ്ഥ കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഈ ബിൽ. കാരുണ്യബദ്ധത്തിനും സഹായത്തോടെയുള്ള ആത്മഹത്യയ്ക്കും ബദലായി സാന്ത്വന ചികിത്സ ലഭ്യമാണെന്ന വസ്തുത ചൂണ്ടിക്കാട്ടുന്ന മെത്രാൻമാർ ഇതിന്റെ അഭാവത്തിലാണ് ആളുകൾ ദയാബദ്ധത്തിലേക്കും സഹായത്തോടെയുള്ള ആത്മഹത്യയിലേക്കും തിരിയുന്നതെന്ന് അജപാലിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു.
തുടർന്ന് സുവിശേഷ പരിചിന്തനം കേൾക്കാം. ആണ്ടുവട്ടം 30-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിത്. പങ്കുവച്ചത് ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് നെയ്യാറ്റിൻകര. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 40 വരെ വാക്യങ്ങൾ. ഈ സുവിശേഷ പാരായണം നടത്തിയത് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ VC.
യേശു സദുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരീസേർ ഒന്ന് ചൂടി. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. ഫരീസേർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെപ്പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിന്റെ എന്നവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോടുത്തരമായി ഒരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല.
മനുഷ്യജീവിതത്തിലെ നിയമങ്ങളുടെയെല്ലാം രത്ന ചുരുക്കത്തെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് തിരുസഭ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. പറയാനുള്ള കാര്യം ചുരുങ്ങിയ വാക്കുകളിൽ സംക്ഷിപ്തമായി പറയുന്നത് നല്ലൊരു സംസാര ശൈലിയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നിയമങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ബൈബിൾ മുഴുവന്റെയും സാരാംശം യേശു ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കുന്നു. സ്നേഹത്തിന്റെ ഈ പുതിയ നിയമത്തെ സാധൂകരിക്കുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായനയും തെസലോണിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള 2-ാം വായനയും നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന എന്താണ് എന്ന ബരിസേയനായ നിയമപണ്ഡിതന്റെ ചോദ്യത്തിന് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക, ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിനു തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ടു കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു എന്ന യേശുവിന്റെ മറുപടി കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കിന്ന് യാതൊരു അസ്വാഭാവികതയും തോന്നില്ല. എന്നാൽ അക്കാലത്തെ യഹൂദ സമൂഹത്തിൽ ഇതൊരു വിപ്ലവാത്മകമായ മറുപടിയായിരുന്നു. ഏതാണ്ട് ഇന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ചില പ്രതികരണങ്ങൾ പല വിശ്വാസികളെയും അലോസരപ്പെടുത്തുന്നതുപോലെ യേശുവിന്റെ ഈ മറുപടിയെ നമുക്ക് ആഴത്തിൽ വിശകലനം ചെയ്യാം. ഒരു സാധാരണക്കാരനായ യഹൂദന്റെ ജീവിതം നിയമങ്ങൾ കൊണ്ടു നിറഞ്ഞതായിരുന്നു. പഴയ നിയമപുസ്തകങ്ങളിൽ ഈ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി കാണാനും സാധിക്കുന്നുണ്ട്. 365 ചെയ്യാൻ പാടില്ലാത്ത നിയമങ്ങളും 248 ചെയ്യേണ്ട കാര്യങ്ങളും ചേർന്ന് 613 നിയമങ്ങൾ, ആഹാരരീതി, ശുദ്ധി, നിയമവ്യവസ്ഥ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലായി യഹൂദ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും ഇവ അനുസരിക്കുവാൻ മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുകയുമാണ് നിയമജ്ഞരുടെ പ്രധാന കർത്തവ്യം. ഈ സാമൂഹ്യ മത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിക്കാനായി നിയമപണ്ഡിതൻ ചോദ്യം ഉന്നയിക്കുന്നത്. യേശു നൽകുന്ന മറുപടി പുതിയതാണെങ്കിലും അത് പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം തിരുവചനത്തെയും ലേവ്യർ 19-ാം അധ്യായം 18-ാം തിരുവചനത്തെയും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. യേശുവിന്റെ മറുപടിക്ക് 3 തലങ്ങൾ ഉണ്ട്. 1-ാമതായി ദൈവത്തോടുള്ള ബന്ധവും ഉത്തരവാദിത്വവും, 2-ാമതായി അയൽക്കാരനോടുള്ള ബന്ധവും ഉത്തരവാദിത്വവും, 3-ാമതായി നിനക്ക് നിന്നോട് തന്നെയുള്ള ബന്ധവും ഉത്തരവാദിത്വവും. ഈ ലോകം ക്രൈസ്തവ വിശ്വാസത്തെ മനസ്സിലാക്കുന്നത് പരസ്നേഹത്തിന്റെയും ഉപവിയുടെയും വിദ്യാഭ്യാസ സാമൂഹ്യ മണ്ഡലങ്ങളിലെ സംഭാവനകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാതലെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നത് പരസ്നേഹത്തെ മാത്രമായിരിക്കാം. എന്നാൽ യേശു പരസ്നേഹത്തെയും ദൈവസ്നേഹത്തെയും രണ്ടായി കാണുകയും ദൈവസ്നേഹത്തെക്കുറിച്ച് ആദ്യം പറയുകയുമാണ്. യേശുവിനെ സംബന്ധിച്ച് പരമവും പ്രധാനവുമായത് ദൈവത്തെ സ്നേഹിക്കലാണ്. അതും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടിയുള്ള സ്നേഹിക്കൽ. അതിന്റെ അർത്ഥം ക്രിസ്ത്യാനിക്ക് ദൈവമെന്നത് ഏറ്റവും അവസാനം പരിഗണിക്കപ്പെടേണ്ട സമയവും സന്ദർഭവും ഒത്തിണങ്ങി വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട ഒന്നല്ല, മറിച്ച് ക്രിസ്ത്യാനിയുടെ പ്രഥമ കർത്തവ്യം തന്നെ എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കലാണ്. ഈ പ്രസ്താവനയിലൂടെ യേശു 2 അപകടങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 1-ാമതായി ദൈവത്തെക്കുറിച്ച് പറയാത്ത മാനസിക സാഹോദര്യത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും മാത്രം സംസാരിക്കുന്ന ചില ആധുനിക തത്വശാസ്ത്ര ശൈലികളെയും മുന്നേറ്റങ്ങളെയും കുറിച്ച് നാം ബോധവാന്മാരാകണമെന്നാണ്. ഈ പദങ്ങൾ കേൾക്കാൻ മനോഹരമാണെങ്കിലും ക്രമേണ ഇത് നിരീശ്വരവാദത്തിലേക്കും പിന്നീട് മനുഷ്യന്റെ ഇഷ്ടത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ആത്മീയ ബോധമില്ലാത്ത ധാർമ്മികതയില്ലാത്ത ഒരു സമൂഹത്തിലേക്കും നമ്മെ നയിക്കും. അതുകൊണ്ടാണ് മാനവിക സാഹോദര്യത്തിനും മനുഷ്യത്വത്തിനും മുമ്പായി യേശു ദൈവസ്നേഹത്തെ പ്രതിഷ്ഠിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയുടെ പ്രഥമ കർത്തവ്യം ദൈവത്തിനും യേശുക്രിസ്തുവിനും ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകലാണ്. അത് നൽകിക്കഴിയുമ്പോൾ പരസ്നേഹവും മനുഷ്യത്വവും അവന്റെ ജീവിതത്തിൽ താനെ വന്നു ചേരും എന്ന് സാരം. 2-ാമതായി മനുഷ്യരെയും വസ്തുക്കളെയും ദൈവമായി അഥവാ ദൈവങ്ങളായി ചിത്രീകരിക്കുന്ന പ്രവണതയ്ക്കെതിരെയും യേശു മുന്നറിയിപ്പ് നൽകുകയാണ്. ഈജിപ്ഷ്യൻ റോമൻ ഭരണാധികാരികൾക്ക് അവരെ സ്വയം ദൈവങ്ങളായി ചിത്രീകരിക്കുന്ന പ്രവണതയുണ്ടായിരുന്നു. ആധുനിക ലോകചരിത്രത്തിലും രാഷ്ട്രീയ കായിക ശക്തിയിലൂടെ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് സ്വേച്ഛാധിപതികളായി തങ്ങൾ ദൈവത്തെപ്പോലെയാണെന്ന് കരുതിയ ഭരണാധികാരികളുണ്ട്. അവരെ ദൈവമായി കരുതുന്ന ജനങ്ങളുമുണ്ട്. അതോടൊപ്പം വ്യക്തികൾ സമ്പത്ത്, സ്ഥാനമാനം, പദവി തുടങ്ങിയവയ്ക്ക് ദൈവത്തിനേക്കാളും പ്രാധാന്യം നൽകുന്ന പ്രവണതയും കണ്ടുവരുന്നുണ്ട്. ഇത്തരം പ്രലോഭനങ്ങൾക്കെതിരെ യേശു വളരെ വ്യക്തമായി നാം മറ്റാരെയുമല്ല ദൈവത്തെയാണ് എല്ലാറ്റിനുമുപരിയായി സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ കൽപ്പനയ്ക്ക് തുല്യമാണ് അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പനയും. തന്റെ സ്വന്തം ജീവിതത്തിലൂടെയും അത്ഭുത പ്രവൃത്തികളിലൂടെയും നാം അയൽക്കാരനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് യേശു വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നല്ല സമരിയക്കാരന്റെ ഉപമ യേശു നൽകുന്ന പ്രബോധനങ്ങൾക്ക് നല്ലൊരു ഉദാഹരണമാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവൻ എന്ന യേശുവിന്റെ വചനം ഇവിടെ സുവർണ നിയമമാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഇന്നത്തെ 1-ാമത്തെ വായനയിൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് കാണിക്കേണ്ട നീതിയെയും കരുണയെയും കുറിച്ച് ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിലും നാം അത് ചെയ്യുവാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഞെരുക്കത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ അയൽക്കാരോട് എങ്ങനെയാണോ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നത് അതൊക്കെ അത്തരത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ അത്രയധികം ശ്രദ്ധയാകർഷിക്കാതെ കിടക്കുന്ന ഒരു പദമാണ് നിന്നെപ്പോലെ എന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് യേശു പറയുന്നത്. നീ നിന്നെ സ്നേഹിക്കുന്നതുപോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് അർത്ഥം. ഒരു വ്യക്തിക്ക് സ്വന്തം ആത്മാവിനോടും ശരീരത്തോടും ജീവിതത്തോടുമുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്തവുമാണ് അത്. ഇത് സ്വാർത്ഥതയും ആത്മാർത്ഥതയുമല്ല. മറിച്ച് സമഗ്രമായ സ്വയബോധമാണ്. അപകർഷതാബോധമില്ലാതെ സ്വാഭിമാനത്തോടെ ഞാൻ എന്നു പറയുന്നവന് മാത്രമേ നീ എന്ന വാക്കിനെയും അതിൻ്റെ പിന്നിലെ വ്യക്തിയെയും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിലൂടെ സ്നേഹത്തിൻ്റെ ഒരു പുതിയ നിയമം യേശു നമുക്ക് നൽകുകയാണ്. എല്ലാറ്റിനുമുപരി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അതോടൊപ്പം അപരനെ സ്നേഹിച്ചുകൊണ്ട് സ്വാഭിമാനത്തോടെ നമുക്കത് നടപ്പിലാക്കാം. സർവശക്തനായ ദൈവം നമ്മേവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 30-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്. തുടർന്ന് ശ്രവിക്കുന്ന ഗാനം ആലപിച്ചത് കെസ്റ്റർ ആണ്. രചനയും സംഗീതവും സണ്ണി സ്റ്റീഫൻ.
നിതാന്ത സ്നേഹം അന്ന് ക്രൂശിലുയർന്ന സ്നേഹം ഇന്ന് മാനവനുയിരേകും സ്നേഹം എന്നും മാതൃകയായൊരു സ്നേഹം സ്നേഹം നിതാന്ത സ്നേഹം അന്ന് ക്രൂശിലുയർന്ന സ്നേഹം ഇന്ന് മാനവനുയിരേകും സ്നേഹം എന്നും മാതൃകയായൊരു സ്നേഹം സ്നേഹം നിതാന്ത സ്നേഹം കേഴുന്ന ജീവിതം തന്നിലും മുഖം പൊത്തി നിൽക്കുന്ന പാപികൾക്കുള്ളിലും മനം നൊന്തു കേഴുന്ന ജീവിതം തന്നിലും മുഖം പൊത്തി നിൽക്കുന്ന പാപികൾക്കുള്ളിലും ഒരുപോലനുഗ്രഹം നൽകി തനയരെ മുകരുവാൻ മുഖം നീട്ടും അനുപമ സ്നേഹം ഒരുപോലനുഗ്രഹം നൽകി തനയരെ മുകരുവാൻ മുഖം നീട്ടും അനുപമ സ്നേഹം സ്നേഹം നിതാന്ത സ്നേഹം അന്ന് ക്രൂശിലുയർന്ന സ്നേഹം ഇന്ന് മാനവനുയിരേകും സ്നേഹം എന്നും മാതൃകയായൊരു സ്നേഹം സ്നേഹം നിതാന്ത സ്നേഹം
ഇതോടെ ഇന്നത്തെ മലയാള പരിപാടി സമാപിക്കുന്നു. ഏവർക്കും നന്ദി. നമസ്കാരം.